ദൈവത്തിന് മഹത്വം. എൻ്റെ പേര് ബിൽസി. ഇന്ന് ഏപ്രിൽ മാസം 14-ാം തീയതി ദൈവവചന ധ്യാനത്തിനായി ശമൂവേലിന്റെ 1-ാം പുസ്തകം 15-ും 16-ും അധ്യായങ്ങൾ വായിക്കുന്നു. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞാൽ തന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രയേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ചവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്കരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു കളക. എന്നാറെ ശൗൽ ജനത്തെ ഒന്നിച്ചു കൂട്ടി തേയിലാമിൽ വെച്ചവരെ എണ്ണി. യഹൂദാ ഗോത്രക്കാരായ 10,000 പേർ ഒഴികെ 200,000 കാലാൾ ഉണ്ടായിരുന്നു. പിന്നെ ശൗൽ അമാലേക്കരുടെ പ്രധാന നഗരം വരെ ചെന്ന് തോട്ടിനരികെ പതിയിരിപ്പാക്കി. എന്നാൽ ശൗൽ കേന്യരോട്, ഞാൻ നിങ്ങളെ അമാലേക്കരോടുകൂടെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോകുവീൻ. ഇസ്രയേൽ മക്കൾ മിസ്രയിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കേന്യർ അമാലേക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹവീല മുതൽ മിസ്രയിമിന് കിഴക്കുള്ള ഷൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ ആഗാഗിനെ ജീവനോടെ പിടിച്ച് ജനങ്ങളെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും ആഗാഗിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമായവയെയും കുഞ്ഞാടുകളെയും ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോടെ സൂക്ഷിച്ചു. ഹീനവും നിസാരവുമായവയൊക്കെയും അവർ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ശമൂവേലിനുണ്ടായതെന്തെന്നാൽ, ഞാൻ ശൗലിനെ രാജാവായി വാഴിച്ചതിനാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതെങ്കിൽ ശമൂവേലിന് വ്യസനമായി. അവൻ രാത്രി മുഴുവനും യഹോവയോട് നിലവിളിച്ചു. ശമൂവേൽ ശൗലിനെ എതിരേൽപ്പാൻ അധികാലത്തെ എഴുന്നേറ്റപ്പോൾ ശൗൽ കർമ്മേലിലെത്തിയെന്നും ഒരു ജ്ഞാപകസ്തംഭം നാട്ടി ഘോഷയാത്ര കഴിച്ച് തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് പോയി എന്നും ശമൂവേലിന് അറിവ് കിട്ടി. പിന്നെ ശമൂവേൽ ശൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട്, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ, എന്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അവയെ അമാലേക്കരുടെ പക്കൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളകളിലും മേൽത്തരമായവയെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജീവനോടെ സൂക്ഷിച്ചു. ശേഷമുള്ളവയെ ഞങ്ങൾ നിർമൂലമാക്കി കളഞ്ഞു എന്ന് ശൗൽ പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, നിൽക്ക, യഹോവ ഈ കഴിഞ്ഞ രാത്രി എന്നോട് അരുളി ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രയേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? പിന്നെ യഹോവ നിന്നെ ഒരു വഴിക്ക് അയച്ചു. നീ ചെന്ന് അമാലേക്കരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെയിരിക്കെ നീ യഹോവയുടെ കൽപ്പന അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ത്? ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവായ ആഗാഗിനെ കൊണ്ടുവന്ന് അമാലേക്കിനെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശപഥാർപ്പിത വസ്തുക്കളിൽ വിശേഷമായ ആടുമാടുകളെ കൊള്ളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗൽ ശമൂവേലിനോട്, ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. എങ്കിലും എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ ശമൂവേൽ പോകുവാൻ തിരിഞ്ഞപ്പോൾ അവൻ അവന്റെ നിലയങ്കിയുടെ വിളിമ്പ് പിടിച്ചു വലിച്ചു, അത് കീറിപ്പോയി. ശമൂവേൽ അവനോട്, യഹോവ ഇന്ന് ഇസ്രയേലിന്റെ രാജ്യത്തും നിങ്ങൾ നിന്ന് കീറി നിന്നെക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രയേലിന്റെ മഹത്വമായവൻ ഭോഷ്ക് പറയുകയില്ല, അനുതപിക്കുകയുമില്ല. അനുതപിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രയേലിന്റെയും മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശമൂവേൽ ശൗലിന്റെ പിന്നാലെ ചെന്നു. ശൗൽ യഹോവയെ നമസ്കരിച്ചു. അനന്തരം ശമൂവേൽ അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകും എന്ന് ശമൂവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുട്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശമൂവേൽ രാമയിലേക്ക് പോയി. ശൗലും ശൗലിന്റെ ഗിബയിൽ അരമനയിലേക്ക് പോയി. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ പിന്നെ കണ്ടില്ല. എങ്കിലും ശമൂവേൽ ശൗലിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും തൻ ശൗലിനെ ഇസ്രയേലിൻ രാജാവാക്കിയതുകൊണ്ട് അനുതപിച്ചു. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കലയക്കും. അവന്റെ മക്കളിൽ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറക. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്ക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചും കൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടി യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഇശായി അബിനാദാബിനെ വിളിച്ച് ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാറെ അവൻ, യഹോവ ഇവനെയും തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇശായി ശമ്മയെയും വരുത്തി. ഇവനെയും യഹോവ തെരഞ്ഞെടുത്തിട്ടില്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇശായി ഏഴു പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിനവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. എന്നാൽ അവൻ പവിഴു നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ. ആകെ കിന്നര വായനയിൽ നിപുണനായ ഒരുത്തിനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരേണം. എന്നാൽ ദൈവത്തിങ്കൽ നിന്ന് ദുരാത്മാവ് തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ ഭൃത്യന്മാരോട്, കിന്നര വായനയിൽ നിപുണനായ ഒരുത്തിനെ അന്വേഷിച്ചുകൊണ്ട് വരുവീൻ എന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ, ബേത്ലഹേമിനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവയും അവനോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാറെ ശൗൽ ഇശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടെ കൂടെയിരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണം എന്ന് പറയിച്ചു. ഇശായി ഒരു കഴുതയെ വരുത്തി. അതിന്റെ പുറത്ത് അപ്പം, ഒരു തുരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തന്റെ മകൻ ദാവീദിൻ വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവന് അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. ആകെ ശൗൽ ഇശായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്റെ മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും.
ലൂക്കോസ് സുവിശേഷം 14:25 വാക്യം മുതൽ 35 വരെ വായിക്കുന്നു. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്നത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന്
ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നും കൊണ്ട് അതിന് രസം വരുത്തും? പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ പുരുഷാരം തന്നോടുകൂടെ പോകുമ്പോൾ യേശു ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ മുതിരുന്നു. യേശു എന്നും ഇങ്ങനെയായിരുന്നു. ഒരു വലിയ പുരുഷാരം തന്നെ അനുഗമിക്കുമ്പോൾ യേശു ശിഷ്യത്വത്തിൻ്റെ ശക്തമായ ഉപദേശങ്ങൾ അവരെ പഠിപ്പിക്കും. തൻ്റെ പിന്നാലെ വരുന്ന ആയിരങ്ങളോട് യേശു പറയുന്നു, നിങ്ങളെൻ്റെ പിന്നാലെ വരുന്നു, നല്ലത് തന്നെ. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ബന്ധങ്ങൾ വിട്ടിട്ടാണോ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പോരാ, നിങ്ങളുടെ ക്രൂശുകൾ എടുത്തുകൊണ്ടാണോ നിങ്ങളെൻ്റെ പിന്നാലെ വരുന്നത്? ഒരു നിമിഷത്തെ വികാരഭരിതമായ തീരുമാനത്തിൽ ജനക്കൂട്ടം തൻ്റെ പിന്നാലെ വരുന്നത് യേശു വിലക്കുകയാണ്. ശരിക്കും നമുക്കൊരു അനുഗ്രഹമോ സൗഖ്യമോ അതല്ലെങ്കിൽ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു വിടുതലോ ലഭിക്കുമ്പോൾ ആവശ്യത്തോടെ നമ്മൾ ദൈവത്തെ പിൻഗമിക്കുവാൻ ഓടിയെത്താറുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം വെറുക്കുന്ന ഭയപ്പെടുന്ന തിന്മ നമുക്ക് നേരിടുമ്പോൾ നമ്മുടെ മനസ്സ് മടുത്ത് പിന്മാറുന്നു. ഇയ്യോബിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ, ദൈവത്തിൽ നിന്നും നന്മ പ്രാപിക്കുന്നത് പോലെ തന്നെ തിന്മയും നമ്മൾ പ്രാപിക്കേണ്ടതല്ലയോ എന്ന്? ആർതർ ആഷ് എന്ന പ്രസിദ്ധനായ ടെന്നീസ് കളിക്കാരൻ ഒരു വിശ്രുതനായ ദൈവഭക്തനായിരുന്നു. എന്നാൽ ഒരിക്കൽ തൻ്റെ അനാരോഗ്യത്തിന് ചികിത്സയുടെ ഭാഗമായി രക്തം സ്വീകരിക്കുമ്പോൾ തനിക്ക് എയ്ഡ്സ് ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു, എന്തുകൊണ്ട് കർത്താവ് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ആ ചോദ്യം മുൻപ് തന്നെ ഞാൻ ചോദിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് കർത്താവേ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ, എന്തുകൊണ്ട് കർത്താവേ എനിക്ക് നീ ഇത്രയും മാനം തന്നിരിക്കുന്നു, എന്തുകൊണ്ട് കർത്താവേ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം എനിക്ക് തന്നു, എന്തുകൊണ്ട് കർത്താവേ ഇത്ര നല്ലൊരു ഭാര്യയും ഇത്ര നല്ല കുഞ്ഞുങ്ങളെയും നീ എനിക്ക് തന്നു? ദൈവ പൈതലേ, ചിന്തിക്കുക, നീ ദൈവത്തെ സ്നേഹിക്കുന്നു അതോ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സ്നേഹിക്കുന്നു? ദൈവത്തെ സ്നേഹിച്ചാൽ പ്രതികൂലങ്ങളിൽ നീ പതറിപ്പോകാതെ നിന്റെ യുദ്ധത്തിൽ നീ ജയിക്കും. നീ ഉന്നതമായ ഒരു വിശ്വാസ ഗോപുരം പണിതെടുക്കും. അല്ലെങ്കിലോ നിന്റെ വിശ്വാസ ജീവിതം പാതി വഴിയിൽ പരാജയപ്പെട്ടു പോകും. ഏലിയുടെ മക്കളെപ്പോലെ തന്നെ ശമൂവേലിൻ്റെ മക്കളും ദൈവം ഏലിയെ നീക്കിക്കളയുകയും ശമൂവേലിനെ സ്വീകരിക്കുകയും ചെയ്തതിന് ഒരു കാരണമുണ്ട്. ശമൂവേൽ ദൈവത്തിലുപരിയായി ഒന്നിനെയും സ്നേഹിക്കാതെ, ദൈവത്തിലുപരിയായി യാതൊന്നിനെയും ബഹുമാനിക്കാതെ മരണം വരെ അവൻ്റെ വ്രതസ്ഥനായി ജീവിച്ചു. ശ്രേഷ്ഠമായത് കണ്ടപ്പോൾ ശൗലിൻ്റെ കൺമോഹം അവന് ദോഷം വരുത്തി. ദൈവ ഇഷ്ടത്തിലുപരിയായി തൻ്റെ ഇഷ്ടം അവൻ നിറവേറ്റുവാൻ ശ്രമിക്കുകയും ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. ദൈവപൈതലെ, നമ്മുടെ മനോഭാവം എന്താണ്? കർത്താവിനെ സ്വീകരിച്ചാൽ ആഴിയും അഗ്നിയും, എന്നിരുന്നാലും ക്രൂശിൽ നീ തനിച്ചായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നീ ദൈവരാജ്യത്തിനായി ചെയ്യുന്ന പ്രവൃത്തി നിമിത്തം ദൈവരാജ്യത്തിന് അവകാശിയായിത്തീരും. സഹോദരി സഹോദര, ഇന്ന് നമ്മുടെ തീരുമാനം, ഇന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഏതായിരിക്കും? ദൈവം ധാരാളം കൃപ തരട്ടെ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.